2022 December 4 ഞായർ വാരാന്ത്യകൗമുദി. ഈ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് അഭിലാഷ്. ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ പൊടുന്നനെ മറയുമ്പോൾ. ഉഷായിസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശതാഭിക്ഷിതരായവർ ജീവിച്ചിരിക്കുമ്പോൾ സതീഷ് ബാബുവിനെ പോലെ ചുറുചുറുക്കോടെ സമൂഹ മധ്യത്തിൽ ജ്വലിച്ചു നിന്ന ഒരാൾ പെട്ടെന്ന് അസ്തമിക്കുന്നതിന്റെ ന്യായമെന്താണ്? എന്താണപ്പാ ഈ മരണം? വൈൻഡിംഗ് തീരുന്നതുവരെയുള്ളൂ പമ്പരത്തിന്റെ കറക്കം. അങ്ങ് മേലാവിൽ നിന്നാണോ, ശാസ്ത്രീയമായി പറഞ്ഞാൽ ജനിതക നിർദ്ദേശമനുസരിച്ചാണോ ഈ വൈൻഡിംഗ് നടക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ശതാഭിക്ഷിതരായവർ ജീവിച്ചിരിക്കുമ്പോൾ സതീഷ് ബാബുവിനെ പോലെ ചുറുചുറുക്കോടെ സമൂഹ മധ്യത്തിൽ ജ്വലിച്ചു നിന്ന ഒരാൾ പെട്ടെന്ന് അസ്തമിക്കുന്നതിന്റെ ന്യായമെന്താണ്? എന്താണപ്പാ ഈ മരണം? ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് ന്യൂസ് ചാനലുകൾ മാറ്റി മാറ്റി നോക്കി അലസമായിരിക്കുമ്പോഴാണ് നടുക്കുന്ന അക്ഷരങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടത്. സതീഷ് ബാബു പയ്യന്നൂർ അന്തരിച്ചു ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. സത്യമോ എന്നുറപ്പിക്കാൻ വീണ്ടും വീണ്ടും ആ അക്ഷരങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ഒരാൾ ഭൂമിയിൽ നിന്ന് പൊടുന്നനമായുക, അയാളുടെ ഫോണും വാട്സാപ്പും ശൂന്യമാവുക. എന്താണ് മരണം? എങ്ങോട്ടാണ് അത്രയും നാൾ ജ്വലിച്ചു നിന്ന ഒരാൾ അപ്രത്യക്ഷമാവുന്നത്? അപ്പോഴാണ് വൈൻഡിംഗ് നിലയ്ക്കാൻ നമുക്കിനി എത്ര നാളെന്ന് മനസ്സ് മന്ത്രിച്ചത്. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രഹേളിക. എന്റെ ടെലിവിഷൻ എഴുത്തുമായി ബന്ധപ്പെട്ടാണ് സതീഷ് ബാബു എന്നെ പരിചയപ്പെടുന്നത്. അന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു സതീഷ്. പക്ഷേ പ്രണയം എഴുത്തിനോടും ദൃശ്യമാധ്യമത്തോടുമായിരുന്നു. അന്ന് ഞാൻ TV കാഴ്ച എന്ന പ്രതിവാര പംക്തി എഴുതിക്കൊണ്ടിരുന്നു ജോലി സർക്കാരിന്റെ സർവ്വവിജ്ഞാനകോശത്തിലും. അക്കാലത്ത് പരമ്പരകൾക്കും ടെലിഫിലിമുകൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകി എഴുതിയിരുന്നു. അവലോകനവും വിമർശനവും കലർത്തി എഴുതിയിരുന്ന ആ പംക്തിയിൽ തങ്ങളുടെ രചനകൾ പരാമർശിക്കപ്പെടുന്നത് ഒരവകാശമായോ ആഹ്ലാദമായോ ഒക്കെ കാണുക സ്വാഭാവികം. ഒരു കോളമിസ്റ്റിനെ ടെലിവിഷൻ പ്രവർത്തകർ പരിചയപ്പെടുമല്ലോ. അങ്ങനെയാണ് സർവ്വവിജ്ഞാനകോശം ഓഫീസിൽ വന്ന് സതീഷ് ബാബു എന്നെ പരിചയപ്പെടുന്നത്. ചില വ്യക്തികൾ ചില സമയത്ത് പരിചയപ്പെടുന്നതും ഒത്തുകൂടുന്നതും യാദൃച്ഛികമോ ആകസ്മികമോ ആയല്ല എന്ന് പറയാറുണ്ട്. ചില കാരണങ്ങൾ മുന്നേ നിശ്ചയിക്കപ്പെട്ടിരിക്കാം. ടെലിവിഷൻ എന്ന സംഗീതവുമായി ബന്ധപ്പെട്ട് എത്ര സൗഹൃദങ്ങൾ, അടുപ്പങ്ങൾ, അതിൽ സൗഹൃദം അതേ അളവിൽ തുടർന്നു കൊണ്ടുപോയ വ്യക്തിയാണ് സതീഷ് ബാബു. അദ്ദേഹത്തിന്റെ നിരവധി രചനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യ TVയിൽ ഒരു സ്ലോട്ട് എടുത്ത് ആരംഭിച്ച പനോരമ ടെലിവിഷന്റെയും പിന്നീട് തുടങ്ങിയ പനോരമ മാഗസീന്റെയും പ്രവർത്തനങ്ങളും ഭാരത് ഭവനെ വ്യക്തിത്വമുള്ള ഒരു സ്ഥാപനമാക്കി വളർത്തിയെടുത്തതും മറ്റും സതീഷ് ബാബുവിന് സമൂഹത്തിൽ നല്ല ശ്രദ്ധ നേടാനായി. പനോരമ TVയിലൂടെ നിരവധി കലാകാരന്മാരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു നവാഗതൻ മാത്രമായിരുന്ന മജീഷ്യൻ മുതുകാടിനെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് സതീഷ് ബാബുവാണ്. മുതുകാറുമായി ഒരിക്കൽ എന്നെ ഓഫീസിൽ വന്ന് കണ്ട് ഇതെന്റെ ചേച്ചിയാണ് എന്ന് അവകാശത്തോടെയും സ്നേഹത്തോടെയും പരിചയപ്പെടുത്തി ഏറെ നേരം സംസാരിച്ചിരുന്നത് ഓർക്കുകയാണ്. അക്കാലത്താണ് മുതുകാട് ദൂരദർശനിൽ മാജിക് ഷോ ആരംഭിക്കുന്നത്. തന്റെ രചനകൾ വായിക്കുകയും അഭിപ്രായം അറിയുകയും ചെയ്യണമെന്നത് സതീഷ് ബാബുവിന്റെ ആഗ്രഹമായിരുന്നു. വളരെ സ്നേഹപൂർവ്വം ചേച്ചി എന്ന് വിളിച്ച് ഇടപെടുകയും ബന്ധം മുറിയാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്ന സതീഷ് തന്റെ മിക്ക രചനകളും വാട്സാപ്പ് ചെയ്ത് തരുമായിരുന്നു. എന്റെ അണ്ണൻ CV ത്രിവിക്രമനും അക്ക സരസ്വതി അമ്മയ്ക്കും സതീഷിനോട് വലിയ വാത്സല്യമായിരുന്നു. പനോരമ ടെലിവിഷനിലെ കുങ്കുമം എന്ന വിഭാഗത്തിൽ എന്റെ ചേച്ചി പ്രൊഫസർ അംബികാദേവി സാഹിത്യത്തിലെ അവൾ എന്ന ശീർഷകത്തിൽ ഒരു പ്രഭാഷണ പരമ്പര ചെയ്തത് ഓർക്കുന്നു. ഒരിക്കൽ എന്നെയും സ്നേഹപൂർവ്വം നിർബന്ധിച്ച് അതിഥിയായി ഇരുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു കുടുംബാംഗത്തെയാണ് നഷ്ടപ്പെട്ടത്. വൈൻഡിങ്ങിന്റെ അവസാന ലാബ് സതീഷ് അറിഞ്ഞിരുന്നോ? പ്രിയ അനുജ, സുഹൃത്തെ, നിങ്ങൾക്ക് മടങ്ങി വരാതെ വയ്യ.